തിരഞ്ഞെടുപ്പിൻ്റെ അഥവാ സമാനതയുടെ ധ്രുവത്തെ രൂപാത്മകമെന്നും സംയോജനത്തിൻ്റെ അഥവാ സാമീപ്യത്തിൻ്റെ ധ്രുവത്തെ ലക്ഷണാപരമെന്നും എന്നുമാണ് യക്കോബ്സൺ വിളിക്കുന്നത്. അർത്ഥവത്തായ ഭാഷയ്ക്കും രണ്ട് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുന്നു. രണ്ടിലൊന്നിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ബലഹീനത അഫേസിയയിൽ കലാശിക്കും. എല്ലാ അഭിധാ വ്യവസ്ഥകളിലും മേൽപ്പറഞ്ഞ രണ്ട് ധ്രുവങ്ങൾ അഥവാ പ്രവർത്തനങ്ങൾ അനുപേക്ഷണീയമാണ്. ഭാഷയുടെ നിർമ്മാണാത്മകത രണ്ടും ആവശ്യമാണ്. പരിമണിമിക്കാനും വികസിക്കാനും വ്യത്യസ്തമാകാനും ഭാഷയ്ക്ക് കഴിയുന്നതും ഇവ രണ്ടിൻ്റെയും പ്രവർത്തനം മൂലമാണ്. അബോധ നിർമ്മിതിയെ സംബന്ധിച്ച വിശകലനത്തിൽ രൂപകം, ലക്ഷണ എന്നീ സംജ്ഞകൾ ലാക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷേ താനൊരു സാഹിത്യ നിരൂപകനോ ഭാഷ്യകാരനോ അല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. മനോവിശ്ലേഷകൻ നോക്കുന്നത് അസംജ്ഞകളുടെ ബഹുലാർത്ഥങ്ങളിലും സന്ദിഗ്ധാർത്ഥങ്ങളിലും ആണ്. ഭാഷയ്ക്ക് തഥ്യയുടെ ലോകത്ത് സ്ഥാനമില്ല. അത് തഥ്യയെ പ്രതിനിധാനം ചെയ്യുന്നില്ല. ഭാഷ അർത്ഥം തരുന്നത് യഥാർത്ഥത്തെ അത് ആവിഷ്കരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ തനിമയുള്ള വ്യക്തികളായി അത് വിഷയികളെ രൂപപ്പെടുത്തുന്നത് കൊണ്ടാണ്. വസ്തുക്കളുടെ യഥാർത്ഥ സാമീപ്യ സംബന്ധത്തിൽ അധിഷ്ഠിതമല്ല ലക്ഷണ അഥവാ സംലക്ഷണ. സാമീപ്യം തീർത്തും ഒരു ഭാഷീയ വസ്തു മാത്രമാണ്. 30 sails എന്ന ലക്കാനിയൻ ഉദാഹരണത്തിൽ സെയിൽ എന്ന വാക്കിന് കപ്പലിന് പ്രദാനം ചെയ്യാൻ കഴിയുമെങ്കിലും നികൃഷ്ടമായി പറഞ്ഞാൽ കപ്പലും സെയിലും തമ്മിൽ എന്തു ബന്ധം? പേജ് നമ്പർ 485. കിരീടം ചക്രവർത്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു മെറ്റോമിനിക്കൽ പ്രയോഗം ആണെങ്കിലും കിരീടവും ചക്രവർത്തിയും തമ്മിൽ എന്തു ബന്ധം? കുന്തക്കാർ വരുന്നു എന്നതിനു പകരം കുന്തം വരുന്നു എന്ന് പറയുന്നതാണ് കലലക്ഷണ. സാമീപ്യ സംബന്ധമുള്ള ഒരു സംജ്ഞകളുടെ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ് ലക്ഷണ. ഒരു സംജ്ഞ മറ്റൊന്നിനെ സ്ഥാനത്ത് വരുന്ന അഥവാ മറ്റൊന്നിനെ പ്രതിനിധാനം ചെയ്യുന്ന രൂപകമാകട്ടെ വസ്തുക്കളുടെ യഥാർത്ഥ സമാനതയിൽ അധിഷ്ഠിതമല്ല. പുഴയുടെ വായ് എന്ന രൂപകം ദൃഷ്ടാന്തം. പുഴകളും വായുമായ സാമർഥ്യം ചാതുർമ്യം യഥാർത്ഥത്തിൽ സമാന സംജ്ഞകളുടെ ഭാഷീയ സംബന്ധത്തിൽ ആണ് രൂപകം സ്ഥിതി ചെയ്യുന്നത്. ഒരു സംജ്ഞയെ മറ്റൊന്ന് ആദർശിക്കുകയാണ് രൂപകത്തിൽ. ഫ്രോയിഡിൻ്റെ സാന്ദ്രീകരണത്തോട് ലക്കാൻ രൂപകത്തെ ബന്ധിപ്പിക്കുന്നു. ഫ്രോയിഡിൻ്റെ സ്ഥാനാന്തീകരണത്തോട് സംലക്ഷണയ്ക്ക് ധാതർമ്യം. രൂപകവൃത്തിയിൽ ഒരു സംജ്ഞ മറ്റൊന്നിൽ മുങ്ങിപ്പോകുന്നു. അബോധത്തിൻ്റെ ബാഹ്യലക്ഷണത്തിൻ്റെ പൊതുമാതൃകയാണ് ഇത്. രേഖയ്ക്ക് കീഴിൽ വീണുപോയ സംജ്ഞ സന്തമിമായിത്തീരുന്നു. ചിഹ്നകം അതിനു പകരം നിൽക്കുന്നു അഥവാ അതിൻ്റെ ബാഹ്യലക്ഷണം ആയിത്തീരുന്നു. മെറ്റഫറിൻ്റെ രൂപകവൃത്തി എന്ന സംജ്ഞ കീഴിൽ മുങ്ങിപ്പോകുന്നു. അബോധത്തിൻ്റെ ബാഹ്യലക്ഷണത്തിൻ്റെ പൊതുമാതൃകയാണിത്. ഇത് രേഖയ്ക്ക് കീഴിൽ വീണുപോയ സംജ്ഞ സംമിതമായി തീരുന്നു. ചിഹ്നകം അതിനു പകരം അഥവാ അതിൻ്റെ ബാഹ്യലക്ഷണം ആയിത്തീരുന്നു. മെറ്റഫറിൻ്റെ സന്ദനാത്മകത ഘടനയിൽ നിന്നും വിഭിന്നമായി മെറ്റനോമിയിൽ പരോക്ഷവും പ്രത്യക്ഷവും തമ്മിലുള്ള ബന്ധത്തിന് അത്രമേൽ അനുയോജ്യമല്ല ഘടന. ഒരു സംജ്ഞയിൽ നിന്ന് അതിൻ്റെ ആദേശത്തിലേക്കുള്ള ചലനത്തിൽ ആഗ്രഹത്തിൻ്റെ ചലനമാണ് ലക്കാൻ കാണുന്നത്. ആദേശ ശൃംഖലയിലാണ് ആഗ്രഹത്തിൻ്റെ സ്ഥിതി. ആഗ്രഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യത്തിൽ നിന്നും ആദേശങ്ങളുടെ ഒരനന്ത ശൃംഖല രൂപപ്പെടുന്നു. രൂപകം അഥവാ സാന്ദ്രീകരണം സന്തിമിത ചിഹ്നങ്ങളെ അവയുടെ മേഖലയിൽ ഒതുക്കി നിർത്തുന്നു. പക്ഷേ അവ സജീവമായിരിക്കും. അവ മാറ്റത്തിന് വിധേയമാകുന്നില്ല. അന്യചിഹ്നകങ്ങളോട് അവ ബന്ധപ്പെടുന്നില്ല. ലക്ഷണയിൽ അഥവാ സ്ഥാനാന്തരീകരണത്തിൽ സന്തിമിത സംജ്ഞകൾ എപ്പോഴും വിഷയയുടെ ഭാഷയിൽ ഇതര സംജ്ഞകളോടും സമ്പർക്കത്തിലാണ്. അബോധ സംജ്ഞകൾക്കും അവയുടെ പ്രാഗ്ബോധ അഥവാ ബോധപ്രദാനങ്ങൾക്കും തമ്മിലുള്ള ലിങ്കുകൾ സംസൂചനം ചെയ്യും ലക്ഷണ. മനഃശാസ്ത്രപരമായ വ്യാഖ്യാനത്തെ സഹായിക്കുന്ന സമ്പന്നതകളും അഭിവ്യഞ്ജിപ്പിക്കും അത്. തിരഞ്ഞെടുപ്പിൻ്റെതായ ലംബമാനമായ അച്ചുതണ്ടിലൂടെയാണ് രൂപകം പ്രവർത്തിക്കുന്നത്. പരസ്പരം ആദേശിക്കാവുന്ന ചിഹ്നകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം. സംയോജനത്തിൻ്റെതായ തിരശ്ചീനമായ അച്ചുതണ്ടിലാണ് സംലക്ഷണ പ്രവർത്തിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ചിഹ്നകങ്ങളെ അത് പരസ്പരം യോജിപ്പിക്കുന്നു. സംലക്ഷണ അതിൽ മുറിച്ചു കിടക്കുന്നില്ല. രൂപത്തെ പോലെ ലക്ഷണ ലക്ഷ്യമാകുന്നത് ചിഹ്നത്തിൻ്റെ സംസൃഷ്ടിയല്ല, മറിച്ച് ചിഹ്നകത്തിൻ്റെ ഒരു ആത്മക സന്ദർഭം സൃഷ്ടിക്കുക മാത്രമാണ്. പേജ് 486. പ്രാഗ്ബോധ അഥവാ ബോധവ്യവസ്ഥയുടേതായ ഒരൊറ്റ ക്രമത്തിൽ രണ്ട് സംജ്ഞകളുടെ ഇടയിലാണ് സംലക്ഷണ ക്രിയ ചെയ്യുന്നത്. അതേസമയം രൂപകം അതിനെതിരെ പൊളിച്ചുകൊണ്ട് ഒരിക്കൽ ചിഹ്നകമായി തീരുന്നതിനെ ചിഹ്നിതമായി തീർക്കുന്നു. രൂപവൃത്തി ചിഹ്നക ശൃംഖലയിൽ നിന്നും ചിഹ്ന ഉത്പാദിപ്പിക്കുന്നു. ലക്ഷണവൃത്തിയാകട്ടെ ഓരോ ചിഹ്നകത്തിൻ്റെയും നാനാ ബന്ധങ്ങളും സംബന്ധങ്ങളും നിലനിർത്തുകയും ഓരോ ചിഹ്നകത്തെയും സദാ ഇതര ചിഹ്നങ്ങളോട് പ്രബന്ധിപ്പിക്കുകയും അങ്ങനെ അതിന് അർത്ഥം നൽകുകയും ചെയ്യുന്നു. രണ്ട് വൃത്തികളും അന്യോന്യ സംബന്ധമാണെന്ന് പറയാം. അവയെ വേർപിരിക്കാനാവില്ല. ഒരു ഓരോ വൃത്തിയുടെയും രണ്ട് ഘടകങ്ങളാണവ. അതായത് എല്ലാ സാന്ദ്രീകരണങ്ങളും സ്ഥാനാന്തരീകരണങ്ങളും കൂടിയാണ്. ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ഒന്ന്, അബോധത്തിൻ്റെ ഉള്ളടക്കം ചിഹ്നകങ്ങളാണ്. അവ അവയുടെ അർത്ഥവൃത്തി ശൃംഖലയിൽ നിന്നും വേർപ്പെട്ടിരിക്കുന്നു. തന്മൂലം അവയ്ക്ക് വിവക്ഷിതങ്ങൾ പകരാൻ സാധ്യമല്ല. ബോധവ്യവഹാരത്തിലേക്ക് അവ ഇണചേരുന്നില്ല. രണ്ട്, അബോധം ബോധജീവിതത്തിൽ ഒരു പ്രാതിനിധ്യം സമ്പാദിക്കുന്നു. ഇത് രൂപകത്തിലൂടെയും സംരക്ഷണയിലൂടെയുമാണ്. അവ രണ്ടും അവിതാവൃത്തിയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന അച്ചുതണ്ടുകളാണ്. മൂന്ന്, അബോധത്തിൻ്റെ ആവിഷ്കാരമെന്ന നിലയിൽ ബഹിർലക്ഷണം ഒരു ചിഹ്നത്തെ എന്നതുപോലെ നമുക്ക് വായിക്കാനാവില്ല. കർത്താവിൽ നിന്ന് ഒരു വിവാദിയുടെ നേർക്ക് സഞ്ചരിക്കുന്ന സന്ദേശമായും അതിനെ വായിക്കാനാവില്ല. മറിച്ച് അതൊരു ചിഹ്നകമാണ്, കർത്താവിലൂടെ സംസാരിക്കുന്ന ഒരു ചിഹ്നകം. അത് മറ്റൊരു ചിഹ്നകത്തെ നോക്കുന്നു. നാല്, അബോധത്തിൻ്റെ വ്യവഹാരം ശ്രവിക്കാൻ പ്രയാസമാണ്. അത് അതിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുകയില്ല. ബോധത്തിൻ്റെ വ്യവഹാരങ്ങളെ അവലംബിച്ചുകൊണ്ട് അവയിലൂടെ മാത്രം അത് സംസാരിക്കുന്നു. തടസ്സങ്ങളായി, മൗനങ്ങളായി, പിളരുകളായി, ചതിക്കുഴികളായി പ്രത്യക്ഷപ്പെട്ട് അത് ബോധവ്യവഹാരങ്ങളെ സന്ദിഗ്ധാർത്ഥമാക്കും. ബോധത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ഉദ്ദേശങ്ങളെ തട്ടുമറിച്ചുകൊണ്ട് അത് ഇടപെടലുകളായി പ്രത്യക്ഷപ്പെട്ട് സംഭാഷണം ചെയ്യുന്നു. അഞ്ച്, സൈക്കോ അനാലിസിന് ഭാഷ നൽകുന്ന ലക്ഷ്യവും വസ്തുവും നടപടിക്രമവും സങ്കേതങ്ങളും മാത്രമേയുള്ളൂ. ആറ്, ലൈംഗിക ബന്ധം. ലിംഗത്തെക്കുറിച്ചുള്ള ലക്കാനിയൻ പരികല്പനകളെയാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ലിംഗമാണ് സ്ത്രീ ഭേദം നിർവചിക്കുന്നത്. പേജ് 487. ലിംഗത്തിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കുന്നു. മാനുഷലൈംഗികതയുടെ സാമൂഹികകൃതമായ എല്ലാ രൂപങ്ങളെയും നിർവചിക്കുന്നതിന് പുരുഷലിംഗം പര്യാപ്തമാകുന്നു. ലിംഗത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് ഉത്പാദന ഇന്ദ്രിയങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒരേ ലിംഗ സംജ്ഞയുടെ സാന്നിധ്യങ്ങളിലൂടെ ആവിഷ്കാരങ്ങൾ നേടുന്നത്. പുരുഷലിംഗം ജീവശാസ്ത്രപരമായ ഒരവയവം എന്നതിലേറെ അർത്ഥനിർണായകമായ ഒരു വസ്തുവാണ്. ചിലർക്കതുണ്ട്, ചിലർക്കതില്ല, അഥവാ നഷ്ടപ്പെട്ടു. തന്മൂലം ശിശു ലൈംഗിക വ്യത്യാസം പുരുഷൻ്റെ ലിംഗത്തിൻ്റെ സാന്നിധ്യങ്ങളിലൂടെ തിരിച്ചറിയുന്നു. മുറിച്ചു മാറ്റപ്പെടാവുന്ന ലിംഗം ഒരു സാങ്കല്പിക വസ്തുവാണ്. ലിംഗവ്യത്യാസത്തിൻ്റെ ചിഹ്നകമാണ് ലിംഗം. പ്രസ്തുത ചിഹ്നകം അഭാവത്തെയും അതുവഴി വ്യത്യാസത്തെയും തുടച്ചു മാറ്റുന്നു. രണ്ട് ലിംഗങ്ങളെയും ഒരുമിപ്പിക്കുന്നത് ലിംഗമാണ്. രണ്ടിൻ്റെയും വ്യത്യാസം നിർവചിക്കുന്നതും ലിംഗമാണ്. അഭാവത്തെ പൂരിപ്പിക്കുന്നതും ലിംഗമാണ്. ലിംഗം സാമൂഹികമായ സ്ഥാനം നിർവഹിക്കുന്നു. അത് അധികാരത്തിൻ്റെയും പ്രാമാണികതയുടെയും വിന്യസനത്തിൽ നിർണായകമായ ഒരു ചിഹ്നകമാണ്. ഷണ്ഡീകരണ അത്തേ അഥവാ രേഖപ്പെടുത്തുന്നു ചിഹ്നകവുമാണത്. പുരുഷൻ തനിക്കുണ്ടെന്ന് കരുതുന്നതിനെയും സ്ത്രീക്ക് ഇല്ലാത്തതിനെയുമാണ് അർത്ഥമാക്കുന്നത്. ചിഹ്നകങ്ങളുടെ ചിഹ്നകമാണത്. അർത്ഥവ്യാപാരത്തിൻ്റെയും ഭാഷയുടെയും പ്രതിദാനം ആണ് ലിംഗം. ലിംഗത്തെ അവലംബിച്ചാണ് കർത്താവ് വ്യവഹാരത്തിലെ ഞാൻ എന്ന സ്ഥാനത്തേക്ക് വരുന്നത്.